പേജ് 34. കൽപ്പനകളും സംശയങ്ങളും. താര ആരെയും വിശ്വസിച്ചില്ല. അരയിൽ കിടക്കുന്ന അരഞ്ഞാണ് പാമ്പാണെന്ന് തന്നെ അവൾ കരുതി. എല്ലാവരും കൂടിയാലോചിച്ച് അങ്കദിനെ തെക്കുദേശത്തേക്ക് വിടുന്നു രാമന്റെ പെണ്ണിനെ അന്വേഷിക്കാൻ. രാജ്യം ഭരിക്കാൻ അവന് പ്രായമായിട്ടില്ല, പ്രാപ്തിയില്ല, കുട്ടിയാണ്. ഇപ്പോഴെന്റെ പെട്ടെന്ന് അവൻ വളർന്ന് കരുത്തനായോ? അഗമ്യങ്ങളായ മലകളും പുഴകളും വനവും സമുദ്രവും കടന്ന് സീതയെ കണ്ടെത്താൻ മാത്രം ധീരതയും യൗവനവും അവന് പെട്ടെന്ന് കൈവന്നു. താര ക്ഷുഭിതയായി. തെക്കുദേശം അനേകം ചിനപ്പുകളാർന്ന വിദ്യൻ, വിഷപ്പാമ്പുകൾ നേയുന്ന നർമ്മദ, ഭോഗവതി, മഹാനദി, കൃഷ്ണവേണി, വിദർഭദേശം, മാഹിഷികദേശം, കലിംഗദേശം, ദണ്ഡകാരണ്യം, ഗോദാവരി, ആന്ധ്രദേശം, പുണ്ട്രദേശം, ചോളദേശം, കേരളദേശം, സത്യസമുദ്രം, ലങ്കാദ്വീപ്. മഹാവാനരങ്ങളെ, ഊരുകാവലായ അമ്മമാരെ, കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ വളർത്തിയ കുട്ടി കല്ലും മുള്ളും വൃഷസർപ്പങ്ങളും നിറഞ്ഞ് വനങ്ങളെ എങ്ങനെ മറികടക്കും? ഏറെ ലാളിച്ചു വളർത്തിയ പുത്രനോട് സഹോദരൻ കാട്ടുന്ന കുടുംബ, മൺമറഞ്ഞ തീര, താങ്കൾ അറിയുന്നുണ്ടോ? ആരുണ്ട് ഇനി എന്റെ മകന്റെ രക്ഷയ്ക്ക്? തെക്കുദിക്കിലേക്കുള്ള അന്വേഷണ സംഘത്തിന്റെ ദളപതിയായി അങ്കദിനെയാണ് നിയമിച്ചിട്ടുള്ളതെന്ന വിവരം താരയോട് വന്ന് പറഞ്ഞത് സ്വന്തം പിതാവായിരുന്നു. അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു. താര ആ വൃദ്ധനോടും തട്ടിക്കയറി. അങ്കദന്റെ അച്ഛനെ ചതിച്ചു വന്നവനാണ് രാമൻ. അയാളുടെ പെണ്ണിനെ തേടി അവൻ തന്നെ പോകണമെന്ന് സുഗ്രീവൻ കൽപ്പിച്ചോ? എന്നിട്ട് നിങ്ങളൊക്കെ അത് കേട്ടു നിന്നോ? അത് അവന് മനസ്സുഖം കൊടുക്കുന്ന പണിയാണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? രാഷ്ട്രതന്ത്രത്തിലെ ചതിക്കുഴികൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് വാലിയെ സഹായിക്കാറുള്ള താങ്കൾ എന്തുകൊണ്ടാണ് എന്റെ കുട്ടിയെ കൈവിട്ടത്? മകളുടെ ദുഃഖം താരന് മനസ്സിലാവും. എന്നാൽ വരും വരായികളെ പറ്റി ഏറെ ചിന്തിക്കുന്നവനാണ് അയാൾ. കിഷ്കിന്ധത്തിലെ കാരാഗ്രഹങ്ങളെ പറ്റി ആ മുൻമന്ത്രിക്ക് നന്നായിട്ടറിയാം. അവ മരണകർത്തങ്ങളാണ്. അതിനകത്ത് വിട്ടുപോയാൽ അങ്കദൻ പിന്നെ പുറലോകം കാണലുണ്ടാവില്ല. സുഗ്രീവനെ ധിക്കരിച്ചാൽ ആപത്താണ് ഫലം. മുന്നും പിന്നും നോട്ടമില്ലാത്തവനാണ് അയാൾ. രാജ്യം മുഴുവൻ ഇപ്പോൾ ഒരേ വികാരത്തിലേക്ക് ചുരുക്കിയെടുക്കപ്പെട്ടിരിക്കുന്നു. സീതയെ തേടുക, കിഷ്കിന്ധത്തിന്റെ നിലനിൽപ്പ് തന്നെ അതിനെ ആശ്രയിച്ചാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിച്ചു കഴിഞ്ഞു. കിഷ്കിന്ധത്തിന്റെ ആവശ്യവും ആവേശവുമാണ് സീതാന്വേഷണം. ആളുകൾ അതെങ്ങനെ തന്നെ ഏറ്റെടുത്തു. ഇടഞ്ഞു നിൽക്കുന്നവർ ജനശത്രുക്കളാവും. അങ്കദൻ പോകുന്നതല്ലേ നല്ലത്? താരൻ ചോദിച്ചു. അതിനർത്ഥം അവൻ ജീവനോട് തിരിച്ചു വരില്ലെന്നാണ്, താര പറഞ്ഞു. അങ്ങനെ ഉറപ്പിക്കേണ്ട, ചിലപ്പോൾ ഏറ്റെടുത്ത ദൗത്യം നിറവേറ്റാൻ അവന് സാധിച്ചാലോ? അസാമാന്യ ശക്തിയും ദുഷ്മയുമുള്ള വാലിയുടെ മകന് ആ ഗുണങ്ങൾ കുറെയൊക്കെ കിട്ടിയിട്ടില്ലേ? പിന്നെ അവരൊക്കെ പറയുന്ന മാതിരി അവനത്ര കുട്ടിയൊന്നുമല്ലല്ലോ. ഇന്നോളം അവന് വിശന്നിട്ടില്ല, ശരീരത്തിലോ മനസ്സിലോ വേദന പറ്റിയിട്ടില്ല. സുഖഭോഗങ്ങൾ മാത്രം ശീലിച്ചു വളർന്നു, വാത്സല്യം മാത്രം കൊടുത്തു വളർത്തി. അവൻ എങ്ങനെ ഈ കഠിന ദൗത്യം നിർവഹിക്കും? വെറും ആശ്വാസുക വാക്കുകൾ കൊണ്ട് താരയുടെ ഉള്ളിൽ തീയണയ്ക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിതമാണെന്ന് അച്ഛനറിയാം. അവളുടെ ശിരസിലൊന്ന് തലയോടിയിട്ട് പിന്തുനേരം അയാൾ കണ്ണടച്ചു നിന്നു. താര ചോദിച്ചു, ആരാണ് സീത? എങ്ങനെയുള്ളവളാണ് സീത? കണ്ടാൽ അറിയുമോ? അറിഞ്ഞുകൂടാ, സുഗ്രീവൻ കൽപ്പിച്ചു. ബാക്കിയുള്ളവർ അനുസരിക്കുക. താരയ്ക്ക് ഇത് അസംബന്ധമായി തോന്നി. ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഒരാളെയും ഒഴിവാക്കില്ലെന്നാണ് സുഗ്രീവൻ പറഞ്ഞിട്ടുള്ളത്. ഒരു മാസക്കാലം അനുവദിക്കും. അതിനിടയ്ക്ക് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചുകൊള്ളണം. പരാജയപ്പെട്ട് മടങ്ങി വരുന്നവർക്ക് മരണം മാത്രമാണ് ശിക്ഷ. കിഴക്ക് പടിഞ്ഞാറും തെക്കും വടക്കും അങ്ങനെ കൂറ്റൻ സംഘങ്ങളെയാണ് അയക്കുന്നത്. എന്തു പറഞ്ഞും താരയെ സമാധാനിപ്പിക്കാനാവില്ല. ഒരിക്കൽ കൂടി അങ്കദിന് വേണ്ടി സുഗ്രീവനോട് സംസാരിക്കാൻ താരൻ തീരുമാനിച്ചു. അയാൾ ഏകനായി സുഗ്രീവന്റെ അന്തപുരത്തിലേക്ക് ചെന്നു. സുഗ്രീവൻ മദ്യലഹരിയിലായിരുന്നു. ജീവിതം എന്നത്തേക്കാളും വലിയ ഉത്സവമായി അയാൾ കൊണ്ടാടുകയായിരുന്നു. യുവതികളാൽ താങ്ങിയെടുക്കപ്പെട്ട് ഓരോ അടിയത്തിലും ഇടറി കിഷ്കിന്ധത്തിന്റെ പുതിയ ഭരണാധികാരി കടന്നു വരുന്നത് കണ്ട് ആ മുൻമന്ത്രിക്ക് ലജ്ജ തോന്നി. ഒന്നുറച്ചു നിൽക്കാൻ പോലും കഴിയാതെ വൈകുന്ന കിഷ്കിന്ധാധിപനെ സഹതാപത്തോടെ ആ വൃദ്ധൻ അഭിവാദനം ചെയ്തു. മഹാനായ വാലിയുടെ മഹാനായ മന്ത്രി, എന്തു കാര്യത്തിനാണ് താങ്കൾ എന്നെ കാണാൻ വന്നിട്ടുള്ളത്? ഞാൻ കൊലപാതകയല്ലേ? ജ്യേഷ്ഠനെ കൊല്ലിച്ചവനല്ലേ? സുഗ്രീവൻ പരിഹാരത്തിൽ ചോദിച്ചു. ഭൂമിയോളം ക്ഷമ. അതായിരുന്നു അപ്പോൾ താരന്റെ നിലപാട്. പേരക്കിടാവിന് വേണ്ടി ഏതു പരിഹാസവും കേൾക്കാൻ ആ അഭിമാനിയായ വൃദ്ധൻ അപ്പോൾ തയ്യാറായിരുന്നു. അങ്കദൻ കുട്ടിയാണ്. നമ്മുടെ രാജ്യഭാരത്തിൽ നിന്നും അവനെ ഒഴിവാക്കിയതും അതുകൊണ്ടാണല്ലോ. സീതാന്വേഷണം പോലുള്ള വൻ ദൗത്യങ്ങൾ ഒരു കുട്ടിയെ ഏൽപ്പിക്കുന്നത് ശരിയാണോ? അവനെ കൊണ്ടാവുമോ? കുട്ടികളും ഈ മഹാദൗത്യത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട്. വാര്യയുടെ മരണത്തിൽ മനം നൊന്തിരിക്കുന്ന താരയെയും അംഗദനെയും ഈ വേർപാട് ക്രൂരമായി ബാധിക്കില്ലേ? സുഗ്രീവാജ്ഞ അനുസരിച്ചേ തീരൂ. താങ്കളും പോകാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ എപ്പോഴും തയ്യാർ തന്നെ. പക്ഷേ അംഗദൻ, താങ്കളുടെ ജ്യേഷ്ഠൻ അവനെ എങ്ങനെയാണ് വളർത്തിയതെന്ന് അറിയാമല്ലോ. കഠിനമായ ഇത്തരം സാഹസിക പ്രവൃത്തികൾക്ക് അവൻ പാകമാവില്ല. സുഗ്രീവൻ പരിഹസിച്ച് ചിരിച്ചു. ഒരു മുത്തച്ഛന്റെ വികാരം എനിക്ക് നന്നായി മനസ്സിലാവും. അതേസമയം ഞാൻ അവന്റെ ഇളയച്ഛനാണ്. അംഗദൻ ഇനി ഇതൊക്കെ ശീലിക്കട്ടെ. കിഷ്കിന്ധത്തിന്റെ യുവ രാജാവല്ലേ അവൻ. മുറിവേൽക്കാത്തവൻ പടയാളിയല്ല. അങ്ങനെയാണെങ്കിൽ തന്റെ ഒപ്പം വേണം അവനെ അയക്കാനെന്ന് താരൻ അഭ്യർത്ഥിച്ചു. തെല്ലുനേരം മിണ്ടാതിരുന്നിട്ട് ആ ഔദാര്യം സ്വീകരിച്ചുകൊള്ളാൻ സുഗ്രീവൻ പറഞ്ഞു. വാലിയുടെ വിശ്വസ്തനായ മന്ത്രി എന്ന നിലയിൽ താരനോട് സുഗ്രീവന് പകയുണ്ടായിരുന്നു. അയാളുടെ മകളോടുള്ള അഭിനിവേശം കൊണ്ട് അയാളെ കാരാഗൃഹത്തിലടച്ചില്ലെന്ന് മാത്രം. വാലിയുടെ വലം കൈയായിരുന്ന പലരും ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അംഗദന്റെ കാര്യത്തിൽ താരൻ കാണിക്കുന്ന അമിത താല്പര്യം മാത്രം മതി അയാളെ പാതാളത്തിലേക്ക് പറഞ്ഞുവിടാൻ. സുഗ്രീവൻ പല്ലി ഞെരിച്ചു. ക്രോധത്തോടെ പറഞ്ഞു, ലക്ഷ്മണൻ എന്റെ സുഹൃത്താണ്. രാമനും അതെ. അവർ രണ്ടാളും ഇപ്പോൾ എന്നോട് കോപിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്നെപ്പറ്റി കുറ്റം മാത്രം പറഞ്ഞു വരുത്തുന്ന കുറെ പേർ ഇതിനകത്തുണ്ട്. എന്റെ ദോഷം കണ്ടുപിടിക്കാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവരാണവർ. ജരാമര ബാധിച്ച ആ ദുഷ്ചരിഗുണങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അനിഷ്ടത്തിന്റെ ഒരു നിഴൽ പോലും താരന്റെ മുഖത്ത് വീണില്ല. ഉള്ളാലെ അയാൾ ചിരിക്കുകയായിരുന്നു. ഏറ്റെടുത്ത കാര്യം കൈയൊഴിഞ്ഞ് മദ്യത്തിലും സ്ത്രീകളിലും മുഴുകി കാലം പോയതറിയാതെ അന്തപുരത്തിനകത്ത് കിടന്ന് കഴിച്ചുകൂട്ടിയ ഒരു രാജാവിനോട് ബുദ്ധിശാലിയായ ഒരു മന്ത്രിക്ക് തോന്നാവുന്ന പുച്ഛം മുഴുവനും അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. കഷ്ടം കഷ്ടം. അമ്പും വില്ലുമേന്തിയ കാലനെ പോലെ ലക്ഷ്മൺ പടിക്കൽ വന്ന് വിളിച്ചപ്പോഴാണ് സുഗ്രീവനെ തലയിൽ വെളിച്ചം കയറിയത്. ഉടമ്പടിക്കാലം കഴിഞ്ഞുപോയിരിക്കുന്നു. വർഷകാലത്തിന്റെ 4 മാസങ്ങൾ 4 പറവകളെ പോലെ പറന്നുപോയി. സുഖിച്ചു മതിയായില്ല, വിശ്രമിച്ചു മതിയായില്ല. ഇനിയിപ്പോൾ തല പോകാതിരിക്കണമെങ്കിൽ വാക്കുപാലിക്കണം, സീതയെ കണ്ടുപിടിക്കണം. രാജാക്കന്മാരുടെ ഉടമ്പടികൾ പാലിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്. ഇതാകട്ടെ ചോരയിൽ എഴുതിയ ഉടമ്പടിയാണ്. സുഗ്രീവൻ കൽപ്പിച്ചു, വാനരത്തെ പൂജിക്കുന്ന ആരൊക്കെ എവിടെയൊക്കെ പാർക്കുന്നുണ്ടോ അവരൊക്കെ ഉടനെ സുഗ്രീവന്റെ മുന്നിൽ എത്തട്ടെ. അനുസരിക്കാത്തവരെ കൊന്നുകളയുക. ഇതൊന്നും ശരിയായ ഭരണരീതിയല്ല, വൃദ്ധനും പരിചയ സമ്പന്നനുമായ താരൻ പലരോടും പറഞ്ഞു. സുഗ്രീവ കല്ലിനെ പിളർപ്പിക്കുന്നതാണ് എന്നത്രേ അയാൾക്ക് കിട്ടിയ മറുപടി. അംഗദന് വേണ്ടിയല്ലെങ്കിൽ ഈ അഭ്യർത്ഥനയുമായി സുഗ്രീവനെ പോലെ ഒരാളുടെ മുൻപിൽ താൻ വരില്ല. അയാളുടെ ജൽപ്പനങ്ങൾ കേട്ടു നിൽക്കില്ല. വാലിയുടെ മകനാണെന്നോ കുട്ടിയാണെന്നോ ഉള്ള പരിഗണനകളൊന്നും അംഗദന് ലഭിക്കില്ലെന്ന് താരന് ബോധ്യമായി. തുടയിലിരുത്തി ഉരുളയൂട്ടിക്കൊടുത്ത് വാലി വളർത്തിയ ആ വത്സര്യത്തെ ഓർത്ത് വേദനയോട് താരൻ മടങ്ങിപ്പോയി. ഭയപ്പെടണം, അയാൾ ഓർത്തു. തലയിരിക്കുന്ന കിരീടം സ്വന്തമല്ലെന്ന് സുഗ്രീവനെ അനുനിമിഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാന്നിധ്യമാണ് അംഗദന്റേത്. അസുഖകരമായ സാന്നിധ്യം, അതൊഴിവാക്കാൻ അയാൾ വഴി തേടും. ഇല്ലെങ്കിൽ വേറൊരു വഴി. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്, പ്രത്യേകിച്ചും നീ. മകൻ ജീവിക്കണം, നമുക്ക് അതാണ് വേണ്ടത്. താരൻ മകളെ ഉപദേശിച്ചു. ആ അപത്തിന്റെ വലിപ്പം അറിയാത്തവൾ അല്ലോ നീ. സുഗ്രീവന്റെ മേൽ നിനക്കുള്ള സ്വാധീനം ഒന്നു മാത്രമാവും അംഗദന്റെ രക്ഷ. അയാളോട് ഉദാരമതിയാകണം, വീഴ്ചകൾ മറച്ചുപിടിക്കുക. അസാധാരണമാം വിധം കാമവരിയുള്ളവനാണ് അവൻ. മദ്യാസക്തനും കിഷ്കിന്ധത്തിലെ മദ്യം മുഴുവൻ അവനെ കുടിപ്പിക്കണം. കാമകലയുടെ ഉയരങ്ങളിലേക്ക് അവനെ നടത്തിക്കണം. നിന്നെ പിഴിഞ്ഞ് ഒരു നേരവും ഇരിക്കാൻ കഴിയാതെ അവൻ വലയണം. വലയും തോറും അവനെ മോഹിപ്പിക്കണം. നിന്നോടുള്ള അവന്റെ കെടാത്ത കാമമാണ് അംഗദന്റെ രക്ഷ. താരൻ വളരെ ക്ഷീണിതനായിരുന്നു. വാലിയുടെ മരണം അയാളെ ചിറകു മുറിച്ച് പരുതിനെ പോലെ അശക്തനാക്കി. അംഗദൻ മാത്രമല്ല, താനും സീതാന്വേഷണത്തെ അതിജീവിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. ചോര പുരണ്ട മണ്ണിൽ കിടന്നുകൊണ്ട് വാലി അവസാനമായി പറഞ്ഞ വാക്കുകൾ അവന്റെ സുരക്ഷയെ കുറിച്ചുള്ളതായിരുന്നു. കണ്ണുകൾ തന്റെ മുഖത്ത് ഉറച്ചു നിന്നു. ഉറക്കത്തിൽ പോലും ആ നോട്ടം താരനെ അലട്ടിക്കൊണ്ടിരുന്നു. വർഷകാലം കഴിഞ്ഞെങ്കിലും അന്തരീക്ഷം വളരെ തണുത്തതും ഇനി മഴയുടെ വരവ് അറിയിച്ചുകൊണ്ട് എപ്പോഴും തണുത്ത കാറ്റ് വീശുന്നതുമായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. രാപ്പുള്ളകളുടെ കരച്ചിൽ താരയുടെ മനസ്സിനെ കൂടുതൽ ഉത്കണ്ഠാഭരിതമാക്കി. അച്ഛൻ ഉറങ്ങാൻ കിടന്നതിന് ശേഷം താര വിളക്കുമെടുത്ത് മകന്റെ അറയിലേക്ക് പോയി. അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഏറെ നേരം അവൾ അവന്റെ അടുത്തിരുന്നു. അസ്വസ്ഥമായിരുന്നു അവന്റെ ഉറക്കം. ഭയത്തിന്റെ ഇരുണ്ട നിഴലുകൾ മുഖത്തഴിയുന്നത് പോലെ വിളക്ക് ഉയർത്തിപ്പിടിച്ച് താര അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൾക്ക് അടക്കാനാവാത്ത ദുഃഖം തോന്നി. ഇനിയൊരിക്കലും ഇതുപോലെ ഒരു രാത്രി താൻ അവന്റെ അടുത്ത് ഇരിക്കുകയില്ലെന്ന് അവൾക്ക് തോന്നി. വാര്യയുടെ മരണത്തിന് ശേഷം താരയുടെ ഉത്കണ്ഠകളെല്ലാം അംഗദിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. കിഷ്കിന്ധത്തിലെ ഏറ്റവും അരക്ഷിതനായ വ്യക്തി അവനാണെന്ന് തിരിച്ചറിവ് അവളെ ഉറക്കത്തിലും അലട്ടിക്കൊണ്ടിരുന്നു. താരയ്ക്കറിയാം, ഒരു മൂളങ്കൂമ്പ് പൊടിക്കുന്ന ലാഘവത്തോടെ അംഗദിനെ നശിപ്പിക്കാൻ സുഗ്രീവന് കഴിയാനിട്ടല്ല. അയാൾ ജനഹിതത്തെ ഭയക്കുന്നുണ്ട്. ജനങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ അംഗദിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് അയാളുടെ വായിൽ നിന്ന് വന്നത്. വാലിയുടെ കൊല ആസൂത്രണം ചെയ്തത് മുഖ്യ പങ്കുവഹിച്ച് സുഗ്രീവന്റെ മന്ത്രിമാരും അതുതന്നെയാണ് ചെയ്യുന്നത്. വാലിയുടെ കൊല കിഷ്കിന്ധത്തിന് എത്ര അനിവാര്യമായിരുന്നു എന്നവർ ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന് അവരുപയോഗിക്കുന്ന പണ്ഡിത ഭാഷയാണ് താരയെ അത്ഭുതപ്പെടുത്തിയത്. വാഗ്മിയായ മാരുതി കിഷ്കിന്ധത്തിന്റെ ഭാഷയല്ല, രാമന്റെ ഭാഷയാണ് ഉപയോഗിച്ചത്. കൊല അനിവാര്യമായിരുന്നു, മാരുതി ബോധ്യപ്പെടുത്തി. വാലിയെ കൊലപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ചത് മാരുതിയാണെന്ന് എല്ലാവരും പറയുന്നു. മറ്റു മന്ത്രിമാരോ മൈന്ദവനോ ദിലീപനോ ജാമ്പവാനോ മാരുതിയുടെ അത്ര വാക്ചാതുര്യമില്ല, ബുദ്ധി വൈഭവുമില്ല. പുതിയ ധർമ്മനീതികൾക്ക് വേണ്ടി ദാഹിക്കുന്നയാൾ എന്ന പരിവേഷമാണ് കിഷ്കിന്ധത്തിൽ അയാൾക്കുള്ളത്. ഒരു വാനരമാണ് തങ്ങളുടെ ആദിമൻ എന്ന് വിശ്വസിച്ചു പോരുന്ന കുളത്തിന്റെ മുഴുവൻ പാരമ്പര്യങ്ങളെയും കീഴ്വാസങ്ങളെയും മാരുതി വെല്ലുവിളിച്ചു. വാലി ഒരിക്കലും അതിഷ്ടപ്പെട്ടില്ല. ഗോത്രമഹിമയും വിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെ ജീവശ്വാസം പോലെ പ്രധാനമാണെന്ന് വാലി വിശ്വസിച്ചു. നമ്മുടെ ആദിമൻ ഒരു വാനരനുമാണ്, അത് നാം മറന്നുകൂടാ. ആദിമനെ യഥാവിധി പൂജിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കായ്കനികളും ഫലമൂലാദികളും ആവശ്യത്തിന് കിട്ടുന്നത്. നമ്മുടെ കൃഷിസ്ഥലങ്ങൾ നൂറുമേനി വിളവ് ഉയരുന്നത് ആദിമ വാനരത്തെ പൂജിക്കുന്നത് കൊണ്ടാണ്. മഴയും വെയിലും മാറി മാറി വരുന്നത് നമ്മുടെ മുളങ്കാടുകൾക്ക് കരുത്തേറുന്നത്. വാലി പറഞ്ഞു. പുതിയ ചിന്തകൾ അപകടകരമാണെന്നും ഗോത്രത്തിന്റെ കെട്ടുപാടുകളെ അത് തകർക്കുമെന്നും അയാൾ പറയുന്നു. കടത്തിക്കൊണ്ടുവരുന്ന ചിന്ത ആദിമ വാനരത്തെ പൂജിക്കരുതെന്നും മുപ്പത്തിമുക്കോടി ദേവതകളെ പൂജിക്കണമെന്നുമാണ് പറയുന്നത്. ഗോത്രത്തെ ഭിന്നിച്ചു കളയാനുള്ള ശക്തി അതിനുണ്ട്, അതനുവദിച്ചുകൂടാ. വാലിയുടെ അഭിപ്രായവും ആശങ്കയും അതേ അളവിൽ അയാളുടെ മന്ത്രിമാർക്കും കിഷ്കിന്ധത്തിലെ ഗുരുക്കന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പക്കാർക്കിടയിൽ മാരുതിയുടെ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടി. അത് ശക്തി പ്രാപിക്കുന്നത് വലിയ അസ്വസ്ഥതയോടെയാണ് വാലി തിരിച്ചറിഞ്ഞത്. ചെറുപ്പക്കാർ മാരുതിയെ അനുകരിക്കുന്നു, പഴമകളെയും പാരമ്പര്യത്തെയും ധിക്കരിക്കുന്നു. അവർ മാരുതിയെ ഇഷ്ടപ്പെടുന്നു, അയാളുടെ വേഷവും ഭാഷയും ചിന്തയും സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യ അഭ്യസിക്കുന്ന യുവാക്കൾ